Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ചിന്താമലരുകൾ കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ.
ആദിയിലീശ്വര നിശ്വാസമേറ്റ് കളിമൺ രൂപം മനുഷ്യനായി ആ ജീവധാരയാ പ്രപഞ്ചമാകെ നിറയുന്ന ശ്രീയേശു ചൈതന്യമേ പ്രണാമം 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 പ്രണാമം.
ഇന്നത്തെ ചിന്താമലരുകളിൽ നമ്മുടെ വിചിന്തനത്തിന് ആധാരം ജീവനാണ്.
ജീവൽ പ്രവാഹമേ യേശുവേ ജീവൽ പ്രകാശമേ ജീവൽ പ്രവാഹമേ യേശുവേ ജീവൽ പ്രകാശമേ ജീവന്റെ പൂർണ്ണത തേടി വരുന്നു സുതരുടെ ഹൃദയങ്ങൾ പ്രിയജനമുരുമനമാ
ആനന്ദം ജീവനിൽ ആനന്ദമാനന്ദം ആഘോഷമിന്നാഘോഷം ജീവന്റെ ആഘോഷം ആനന്ദം ജീവനിൽ ആനന്ദമാനന്ദം ആഘോഷമിന്നാഘോഷം ജീവന്റെ ആഘോഷം.
അരുംകൊലകൾ അരങ്ങേറുന്ന ഒരു സംസ്ഥാനമായി നമ്മുടെ കൊച്ചു കേരളം മാറിയിരിക്കുന്നു. ഇക്കഴിഞ്ഞ ദിനങ്ങളിലാണ് 21 വയസ്സുകാരനായ കോളേജ് വിദ്യാർത്ഥി കലാലയ രാഷ്ട്രീയത്തിന്റെ കലിപ്പാർന്ന പകപോക്കലുകളിൽ കത്തിക്കിരയായത്. ജീവൻ വിരുദ്ധത ഒളിഞ്ഞും തെളിഞ്ഞും ഒരു സാംക്രമിക രോഗം പോലെ ലോകമാസകലം പടർന്നിരിക്കുന്നു. രാജ്യങ്ങളിൽ ആഭ്യന്തര സംഘർഷത്തിലും രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളിലും മനുഷ്യജീവനെ തന്നെയാണ് കുരുതി കഴിക്കുന്നത്. കൊലപാതകങ്ങൾക്ക് കാരണങ്ങൾ പലതാണ്. അത് രാഷ്ട്രീയമാകാം, വ്യക്തിവൈരാഗ്യമാകാം, അസൂയയാകാം, സാമ്പത്തികമാകാം, പ്രകോപനമാകാം, ആത്മരക്ഷയാകാം, ദുരഭിമാനമാകാം, സ്വാർത്ഥതയാകാം. അതുപോലെ തന്നെ ഗർഭച്ഛിദ്രവും കൊലപാതകം തന്നെ. കാരണങ്ങൾ വിഭിന്നങ്ങളെങ്കിലും ഫലം ഒന്നുതന്നെ: ദൈവത്തിന്റെ ദാനമായ ജീവനെ ഇല്ലാതാക്കൽ. അസാധാരണങ്ങളിൽ അസാധാരണമായ കുറ്റകൃത്യങ്ങൾക്ക് കോടതി വിധിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്ന വധശിക്ഷയും ഇതിന് അപവാദമല്ല. ജീവൻ നൽകാൻ കഴിവില്ലാത്തവനായ മനുഷ്യൻ ജീവദാതാവായി ജീവന്റെ കർത്താവായി ചമയുകയാണ് കൊലപാതകിയാകുമ്പോൾ. സത്യത്തിൽ ജീവന്റെ കാര്യത്തിൽ നമുക്കെന്തെങ്കിലും അധികാരമുണ്ടോ? അവകാശമുണ്ടോ? കടമയുണ്ടോ? നമുക്കെന്താണുള്ളത്? ജീവന്റെ കാര്യത്തിൽ നമുക്കാകെയുള്ളത്, കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്നതുപോലെ, ദൈവദത്തമായ ജീവനെന്ന മഹാദാനത്തെ അതിന്റെ ഉത്ഭവ നിമിഷം മുതൽ സ്വാഭാവിക അന്ത്യം വരെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുകയെന്ന കടമയാണ്. എന്നാൽ മനുഷ്യൻ അവന്റെ കടമ വിസ്മരിക്കുന്നു. കായേൻ ആബേൽ സംഭവം ആവർത്തിക്കുകയും സഹോദരഹത്യ നടത്തിയ കായേനോട് ദൈവം ഉന്നയിച്ച നിന്റെ സഹോദരൻ ആബേൽ എവിടെയെന്ന ചോദ്യത്തിന് പ്രത്യുത്തരമായ സഹോദരന്റെ കാവൽക്കാരനാണോ ഞാൻ എന്ന മറുചോദ്യത്തിന്റെ വക്താവായി മാറുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ സൃഷ്ടികളുടെ മകുടമായ മനുഷ്യന്റെ ജീവന് ഇന്ന് പുല്ലുവിലയാണ്. കൊല്ലരുത് എന്ന 5-ാം പ്രമാണത്തിന്റെ ലംഘനം നിർബാധം തുടരുന്നു. ഫ്രാൻസിസ് പാപ്പായുടെ വാക്കുകളിൽ ജീവനോടുള്ള നിന്ദയാണ് അത്. മാനുഷിക ബന്ധങ്ങളുടെ അടിസ്ഥാന മൂല്യമായ ജീവന്റെ മൂല്യം ചവിട്ടിമെതിക്കപ്പെടുകയാണ് ഇവിടെ.
എൻ ജീവിതം നീ തന്ന ദാനം, ഈ നന്മകൾ നിൻ കൃപ മാത്രം. ഘോഷിക്കും നാവിനി നിന്നെ നിരന്തരം, ശേഷിക്കും നാളിനി ജീവിതത്തിൽ. എൻ ജീവിതം നീ തന്ന ദാനം, ഘോഷിക്കും നാവിനി നിന്നെ നിരന്തരം, ശേഷിക്കും നാളിനി ജീവിതത്തിൽ. യേശുവേ
കെസ്റ്റർ ആലപിച്ച ഈ ഗാനത്തിന്റെ രചനയും സംഗീതവും ജെയിംസ് ജോൺ. ജീവനിന്ദയെക്കുറിച്ച് പാപ്പ പറയുന്നത് ഇങ്ങനെയാണ്: ലോകത്തിൽ സംഭവിച്ചിട്ടുള്ള സകല തിന്മകളുടെയും സംഗ്രഹം ജീവനോടുള്ള നിന്ദയാണെന്ന് പറയാം. യുദ്ധങ്ങളാലും മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന സംവിധാനങ്ങളാലും ജീവൻ ആക്രമിക്കപ്പെടുന്നു. ഇത്തരം നിരവധി കാര്യങ്ങൾ നാം പത്രങ്ങളിൽ വായിക്കുന്നു, ടെലിവിഷൻ വാർത്തകളിൽ കാണുന്നു. സൃഷ്ടിയെ വച്ചുള്ള ചൂതാട്ടത്താലും വലിച്ചെറിയൽ സംസ്കൃതിയാലും പ്രയോജന മാനദണ്ഡങ്ങൾക്ക് മാനവാസ്തിത്വത്തെ വിധേയമാക്കുന്ന സംവിധാനങ്ങളാലും ജീവന്റെ മൂല്യം ആക്രമിക്കപ്പെടുന്നു. നിരവധി പേർ മനുഷ്യോചിതമല്ലാത്ത അവസ്ഥയിൽ ജീവിക്കേണ്ടി വരുന്ന അപകീർത്തികരമായ അവസ്ഥ നിലനിൽക്കുന്നു. ഇവയെല്ലാം ജീവനെ നിന്ദിക്കലാണ്. അതായത്, ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ കൊലപാതകമാണ്. ജീവന് വിരുദ്ധമായ നിലപാട്, മറ്റവകാശങ്ങൾ സംരക്ഷിക്കാനെന്ന വ്യാജേന മാതാവിന്റെ ഉദരത്തിൽ വച്ചുതന്നെ മനുഷ്യജീവനെ ഇല്ലായ്മ ചെയ്യുന്നതിന് അനുവദിക്കുന്നു. നിഷ്കളങ്കവും നിസ്സഹായാവസ്ഥയിലുള്ളതുമായ ഒരു ജീവനെ മുട്ടിടുമ്പോൾ തന്നെ ഇല്ലാതാക്കുന്ന പ്രവൃത്തി എങ്ങനെ ചികിത്സാപരമാകും, പരിഷ്കൃതമാകും, ലളിതമായി പറഞ്ഞാൽ മാനുഷികമാകും? ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് മനുഷ്യജീവനെ നശിപ്പിക്കുന്നത് ശരിയാണോ? പ്രശ്നപരിഹൃതിക്ക് കൊലയാളിയെ വാടകയ്ക്കെടുക്കുന്നത് ഉചിതമാണോ? പ്രശ്ന നിവാരണത്തിന് ഒരു മനുഷ്യവ്യക്തിയെ ഇല്ലായ്മ ചെയ്യാൻ പാടില്ല, അത് ശരിയല്ല. ജീവനോടുള്ള എതിർപ്പിന്റെ ഉറവിടം എവിടെയാണ്? അതിക്രമവും ജീവന്റെ തിരസ്കരണവും ഒക്കെ ജന്മം കൊള്ളുന്നത് എവിടെ നിന്നാണ്? ഭയത്തിൽ നിന്നാണ്. അപരനെ ഉൾക്കൊള്ളുകയെന്നത് വാസ്തവത്തിൽ വ്യക്തിമാഹാത്മ്യവാദത്തിൽ ഒരു വെല്ലുവിളിയാണ്. ഉദാഹരണമായി, ഒരു ഗർഭസ്ഥ ശിശുവിന് ഗുരുതരമായ അംഗവൈകല്യമുണ്ടെന്ന് കരുതുക. വേദനാപൂർണമായ ഇത്തരം അവസ്ഥകളിൽ മാതാപിതാക്കൾക്ക് ആ അവസ്ഥയിലടങ്ങിയിട്ടുള്ള ഭയങ്ങളെ അതിജീവിച്ച് യാഥാർത്ഥ്യത്തെ നേരിടുന്നതിന് യഥാർത്ഥ സ്നേഹസാമീപ്യവും ഐക്യദാർഢ്യവും ആവശ്യമായി വരുന്നു. എന്നാൽ അവർക്ക് പലപ്പോഴും ലഭിക്കുക ഭ്രൂണത്തെ നശിപ്പിക്കുകയെന്ന തിടുക്കത്തിലുള്ള ഉപദേശമായിരിക്കും. ഭ്രൂണഹത്യ എന്നാണ് പറയുന്നതെങ്കിലും അതിനർത്ഥം ഒരാളെ നേരിട്ട് ഇല്ലാതാക്കുകയെന്നതുതന്നെയാണ്. ഭൂമിയിൽ ആവശ്യത്തിലിരിക്കുന്ന മറ്റെല്ലാവരെയും പോലെ തന്നെ രോഗിയായ കുഞ്ഞും സഹായം ആവശ്യമുള്ള വൃദ്ധനും ജീവിതം മുന്നോട്ടു കൊണ്ടുപോകാൻ ക്ലേശിക്കുന്ന നിരവധിയായ നിർധനരും ഒരു പ്രശ്നമായി അവതരിപ്പിക്കപ്പെടുന്ന വ്യക്തികളുമെല്ലാം വാസ്തവത്തിൽ എനിക്ക് എന്നോട് മാത്രമുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരാനും എന്നെ പരസ്നേഹത്തിൽ വളർത്താനുമുള്ള ദൈവത്തിന്റെ ദാനമാണ്. വേദ്യമായ ജീവൻ നമുക്ക് പുറത്തേക്കുള്ള വഴി. അവനവനിൽ തന്നെ സ്വയം അടച്ചിടുന്നതായ ഒരു അസ്തിത്വത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്നേഹത്തിന്റെ സന്തോഷം കണ്ടെത്താനുമുള്ള മാർഗം കാണിച്ചു തരുന്നു. കുഞ്ഞുങ്ങളുടെ സ്ഥാനം ഓമന മൃഗങ്ങൾ പിടിച്ചെടുക്കുന്നതും അതുപോലെ തന്നെ അതിരുകടന്ന വന്യജീവി പ്രേമവും ഇന്ന് നമുക്ക് കാണാം. മനുഷ്യജീവനെയും അവന്റെ ജീവിത സാഹചര്യങ്ങളെയും വന്യജീവികൾ കടന്നാക്രമിച്ചാലും ഇല്ലാതാക്കിയാലും കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ട അവസ്ഥ നമ്മുടെ നാട്ടിലില്ലേ? അങ്ങേയ്ക്ക് സ്തുതി എന്ന് വിവർത്തനം ചെയ്യാവുന്ന ലൗദാതു സി എന്ന ശീർഷകത്തിൽ പുറപ്പെടുവിച്ച ചാക്രിക ലേഖനത്തിലൂടെ ഫ്രാൻസിസ് പാപ്പ നമ്മുടെ മനസാക്ഷിക്ക് മുന്നിൽ ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട്. പാപ്പായുടെ ചോദ്യം ഇതാണ്: ഒരു മനുഷ്യഭ്രൂണം, അത് ഏറെ അസൗകര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഉളവാക്കിയാൽ തന്നെയും അതിനെ സംരക്ഷിക്കാൻ പരിശ്രമിക്കാതെ നമുക്കെങ്ങനെ ഉപദ്രവകാരികളോ വൈഷമ്യകാരികളോ ആയ വന്യജീവികളെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആത്മാർത്ഥമായി പഠിപ്പിക്കാൻ സാധിക്കും? പാപ്പായുടെ ഈ ചോദ്യത്തിന്റെ ആഴവും പരപ്പും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ജീവന്റെ മൂല്യം തിരിച്ചറിയാത്ത സമൂഹം തികച്ചും അപരിഷ്കൃതമാണ്. ആർക്കും എടുക്കാൻ അവകാശമില്ലാത്തതും തിരിച്ചു നൽകാൻ കഴിയാത്തതുമാണല്ലോ ജീവൻ. ജീവന്റെ നാഥൻ ഒരുവൻ മാത്രമാണ്. ജീവദായകനായ അവിടത്തേക്കല്ലാതെ മറ്റാർക്കും ജീവനെ തൊടാൻ, ജീവനെടുക്കാൻ അവകാശമില്ല. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ കുതിച്ചുചാട്ടം നടത്തിയ മനുഷ്യൻ അഭിനന്ദനമർഹിക്കുന്നു. എന്നാൽ ഈ നേട്ടങ്ങൾക്കൊന്നും മരണത്തെ ജയിക്കാനോ ജീവനില്ലാത്തവയ്ക്ക് ജീവൻ നൽകാനോ കഴിഞ്ഞിട്ടില്ല എന്ന സത്യം നിലനിൽക്കുന്നു. ആകയാൽ ജീവന്റെ നാഥന്റെ മുന്നിൽ, ഇല്ലായ്മയിൽ നിന്ന് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് നയിക്കുന്ന ആ ശക്തിക്കു മുന്നിൽ നമ്ര ശിരസ്കരായി നിൽക്കുക തന്നെയാണ് ഉത്തമം. ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണ വേളകളിൽ പരിഷ്കൃത സമൂഹം ഇത്തരം ഉത്കൃഷ്ട ചിന്തകൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷം മുതൽ മനുഷ്യജീവൻ വിലപ്പെട്ടതാണ്. ഒരു മനുഷ്യജീവൻ അവകാശപ്പെട്ട എല്ലാ സംരക്ഷണവും മാന്യതയും ഗർഭസ്ഥ ശിശുവിനും നൽകേണ്ടതുണ്ട്. ജനിച്ച ഒരു കുഞ്ഞിന്റെ സംരക്ഷണത്തെക്കാളുപരി ജാഗ്രത അനിവാര്യമാണ് ഗർഭപാത്രത്തിൽ കുഞ്ഞു വളരുന്ന കാലം. ഗർഭസ്ഥ ശിശുവിന് സ്വയം പ്രതിരോധിക്കാനാകില്ലല്ലോ. മനുഷ്യജീവന്റെ മൂല്യത്തെയും അതിന്റെ അലംഘനീയതയെയും ഉറക്കെ പ്രഖ്യാപിക്കുന്ന എവഞ്ചേലിയും വീത്തെ ജീവന്റെ സുവിശേഷം എന്ന തന്റെ ചാക്രിക ലേഖനത്തിൽ വിശുദ്ധ രണ്ടാം ജോൺ പോൾ മാർപാപ്പ ഭ്രൂണഹത്യയെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: മനുഷ്യജീവനെതിരെ മനുഷ്യന് ചെയ്യാവുന്ന കുറ്റകൃത്യങ്ങളിൽ മനഃപൂർവ്വമുള്ള ഗർഭഛിദ്രം അതിനെ പ്രത്യേകമാം വിധം ഗൌരവമുള്ളതും അപലപനീയവുമാക്കുന്ന സ്വഭാവങ്ങളുള്ളതാണ്. ശിശുവധത്തോടൊപ്പം ഭ്രൂണഹത്യയെ ജുഗുപ്സാവഹ കുറ്റകൃത്യമെന്നാണ് രണ്ടാം വത്തിക്കാൻ സൂനകദോസ് നിർവചിക്കുന്നത്. എന്നാൽ ഇന്ന് അതിന്റെ ഗൌരവത്തെക്കുറിച്ചുള്ള കാഴ്ച പലരുടെയും മനസാക്ഷികളിൽ ക്രമേണ മങ്ങിവരുന്നു. സാമാന്യജനത്തിന്റെ മനസ്സിലും പെരുമാറ്റത്തിലും നിയമത്തിൽ പോലും ഗർഭഛിദ്രത്തെ അംഗീകരിക്കുന്നത് ധാർമ്മിക ബോധത്തിനുണ്ടാകുന്ന അങ്ങേയറ്റം അപകടകരമായ വിഷമസന്ധിയുടെ പ്രകടമായ അടയാളമാണ്. മനഃപൂർവ്വം നടത്തുന്ന ഗർഭഛിദ്രം, അത് ഏത് മാർഗം ഉപയോഗിച്ച് നടത്തിയാലും മനുഷ്യജീവൻ അവന്റെ അല്ലെങ്കിൽ അവളുടെ അസ്തിത്വത്തിന്റെ ആദിമദശയിൽ ആയിരിക്കുമ്പോൾ അതിനെ ബോധപൂർവം കൊല്ലുന്ന പ്രവൃത്തിയാണ്. നീ കൊല്ലരുത് എന്ന ഏക ദൈവകൽപ്പന ഗർഭസ്ഥ ശിശുവിനെയും സംബന്ധിക്കുന്നതാണ്. ജീവനെ തിരസ്കരിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതെന്താണ്? ലോകത്തിന്റേതായ വിഗ്രഹങ്ങളാണ്. ധനം, അധികാരം, നേട്ടം എന്നിവയാണവ. ഇവ ജീവന്റെ മൂല്യം നിർണയിക്കുന്ന തെറ്റായ മാനദണ്ഡങ്ങളാണ്. എന്നാൽ ജീവന്റെ ഏക അധികൃത അളവുകോലേതാണ്? അത് സ്നേഹമാണ്. ദൈവം ജീവനെ സ്നേഹിക്കുന്ന ആ സ്നേഹമാണ്. കൊല്ലരുത് എന്ന പദത്തിന്റെ ഭാവാത്മക പൊരുൾ വാസ്തവത്തിൽ എന്താണ്? ദൈവം ജീവനുള്ളവയെ സ്നേഹിക്കുന്നവനാണ് എന്നതാണ്. സ്നേഹത്തിന്റെ സന്തോഷം നമുക്ക് വെളിപ്പെടുത്തുന്നതിന് ക്രിസ്തു രോഗിയായ ഓരോ കുഞ്ഞിലും ബലഹീനനായ ഓരോ വയോധികനിലും ഹതാശയനായ ഓരോ കുടിയേറ്റക്കാരനിലും ബലഹീനവും ഭീഷണിപ്പെടുത്തപ്പെടുന്നതുമായ ഓരോ ജീവനിലും നമ്മെ തേടുന്നു. നമ്മുടെ ഹൃദയം അന്വേഷിക്കുന്നു. നാം ലോകത്തിലെ സ്ത്രീ പുരുഷന്മാരോട് വിളിച്ചു പറയണം: ജീവനെ നിന്ദിക്കരുത്. അപരന്റെ ജീവനെ മാത്രമല്ല സ്വന്തം ജീവനെയും നിന്ദിക്കരുത്. കാരണം കൊല്ലരുത് എന്ന കൽപ്പന അവനവന്റെ ജീവനെ സംബന്ധിച്ചും ബാധകമാണ്. നിരവധിയായ യുവജനങ്ങളോട് പറയണം: നിങ്ങളുടെ അസ്തിത്വത്തെ അവഹേളിക്കരുത്. ദൈവത്തിന്റെ കരവേലയെ തിരസ്കരിക്കുന്നത് അവസാനിപ്പിക്കൂ. നീ ദൈവത്തിന്റെ ഒരു കരവേലയാണ്. നീ സ്വയം അവമതിക്കരുത്. നിന്നെ അടിമപ്പെടുത്തുന്നതും മരണത്തിലേക്ക് നയിക്കുന്നതുമായവയിൽ ആസക്തനായി നീ സ്വയം വെറുക്കരുത്. ഈ ലോകത്തിന്റെ കുടിലതകൾ കൊണ്ട് ആരും ജീവനെ അളക്കരുത്. ജീവന്റെ സുവിശേഷം എന്ന തന്റെ ചാക്രിക ലേഖനത്തിന്റെ സമാപനത്തിൽ വിശുദ്ധ രണ്ടാം ജോൺ പോൾ മാർപ്പാപ്പ പരിശുദ്ധ കന്യാമറിയത്തോട് നടത്തുന്ന പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. ഓ മറിയമേ, നവലോകത്തിന്റെ പ്രഭാപൂർണ പ്രഭാതമേ, ജീവിക്കുന്നവരുടെ അമ്മേ, ജീവനെ ഞങ്ങൾ നിനക്ക് ഭരമേൽപ്പിക്കുന്നു. അമ്മേ, കാരുണ്യപൂർവം നോക്കേണമേ. ജനിക്കാൻ അനുവദിക്കപ്പെടാത്ത അസംഖ്യം കുട്ടികളെയും ജീവിക്കാൻ പ്രയാസം അനുഭവിക്കുന്ന ദരിദ്രരെയും മൃഗീയ ആക്രമണത്തിന് ഇരകളായ സ്ത്രീ പുരുഷന്മാരെയും നിസ്സംഗത കൊണ്ടോ പ്രമാദപരമായ കാരുണ്യം കൊണ്ടോ വധിക്കപ്പെട്ട വൃദ്ധരെയും രോഗികളെയും തൃക്കൺ പാർക്കേണമേ. നിന്റെ പുത്രനിൽ വിശ്വസിക്കുന്നവരെല്ലാവരും ഈ കാലഘട്ടത്തിലെ ജനങ്ങളോട് വിശ്വസ്തയോടും സ്നേഹത്തോടും കൂടെ ജീവന്റെ സുവിശേഷം പ്രഘോഷിക്കാൻ അനുഗ്രഹിക്കണമേ. ചിന്താമലരുകൾ എന്ന പരിപാടിയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ജീവന്റെ മൂല്യത്തെ അധികരിച്ചുള്ള വിചിന്തനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ജോയി. അനുരഞ്ജനം എന്ന കാസറ്റിൽ നിന്നെടുത്തതാണ് ഈ ഗാനം. ഫാദർ തദേവസ് അരവിന്ദത്തിന്റെ വരികൾക്ക് ഫാദർ ആന്റണി ഉരുളിയാനിക്കൽ ഈണം നൽകിയിരിക്കുന്നു. ആലാപനം എം ജി ശ്രീകുമാർ.
ആത്മാവിൽ ജ്വലിക്കും ജീവനാളം പാപവിഷക്കാറ്റിലുലയുമ്പോൾ, ആത്മാവിൽ ജ്വലിക്കും ജീവനാളം പാപവിഷക്കാറ്റിലുലയുമ്പോൾ, സ്വന്തം ജീവന്റെ ശത്രുക്കളാകാതെ ഞങ്ങളെ നീ കാക്കണമേ, ഞങ്ങളിൽ നീ വാഴണമേ.
ആനന്ദം ജീവനിൽ ആനന്ദമാനന്ദം ആഘോഷമിന്നാഘോഷം, ജീവന്റെ ആഘോഷം. ആനന്ദം ജീവനിൽ ആനന്ദമാനന്ദം ആഘോഷമിന്നാഘോഷം, ജീവന്റെ ആഘോഷം.
ഇതോടെ മലയാളത്തിലുള്ള പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.